الرحيم لرب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. നമ്മൾ ചർച്ച ചെയ്തത് നോമ്പിന്റെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലുള്ള കഫാറത്ത് അത് സ്ത്രീകൾക്കും ബാധകമാണ് എന്ന വിഷയമാണ് ചർച്ച ചെയ്തത്. ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം അത് സ്ത്രീകൾക്ക് മേൽ ബാധ്യതയാവില്ല എന്നാണ്. അതിനവർ പറഞ്ഞു, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ കാര്യം പ്രത്യേകം ഹദീസിൽ പരാമർശിച്ചിട്ടില്ല എന്നതാണ്. രണ്ടാമത്തെ അഭിപ്രായം സ്ത്രീകൾക്കു മേലും കഫാറത്ത് ബാധകമാണ് എന്നതാണ്. തജിബുൽ കഫാറത്തു അലൽ മർഅ, പക്ഷെ അതിലൊരു ഷർത്തുണ്ട്. ഇൻകാനത് മുതാവിഅതൻ, ഇൻകാനത് മുതാവിഅതൻ, അവള് കൂടി അതിന് അനുസരിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ, അവൾ കൂടി അതിന് സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലാണെങ്കിൽ, സ്ത്രീ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അവളുടെ കൂടി സമ്മതത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ, ചിലപ്പോൾ അവളുടെ നിർബന്ധത്തിന് അവളെ ചിലപ്പോൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അല്ല, മറിച്ച് അവൾ സമ്മതത്തോടു കൂടി ചെയ്യുന്നതാണെങ്കിൽ അവൾക്ക് കഫാറത്ത് ബാധകമാണ്. തജിബുൽ കഫാറത്ത് അൽ മർഅത്തു ഇൻ കാനത് മുതാവിഅതൻ, അവൾ സമ്മതിച്ച് അവരുടെ കൂടി താല്പര്യത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അവൾക്ക് കൂടി കഫാറത്ത് നിർബന്ധമാണ്. അതിന് തെളിവായി അവർ പറഞ്ഞത് ഒന്ന് ഹദീസാണ്. ഈ ഹദീസ് തന്നെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഹദീസ്, അവർ പറഞ്ഞു സ്ത്രീയും പുരുഷനും സമമാണ്, ഈ കാര്യത്തിൽ സ്ത്രീയും പുരുഷനും സമമാണ്. രണ്ടാമത് അവർ പറഞ്ഞു, പുരുഷനെ പോലെ തന്നെ അവളും റമദാനിന്റെ പരിശുദ്ധതയെ പിച്ചി ചീന്തിയിരിക്കുന്നു. ലിഅന്നഹ ഹതകത് സൗമ റമദാന ബിൽജിമാ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന പ്രവൃത്തിയിലൂടെ, റമദാനിന്റെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന പ്രവൃത്തിയിലൂടെ അവളും പുരുഷനെ പോലെ തന്നെ റമദാനിന്റെ പവിത്രതയെ പിച്ചി ചീന്തിയിരിക്കുന്നു. അതുകൊണ്ട് ആ തിന്മക്കുള്ള പരിഹാരമാണ് എന്ത്? കഫാറത്ത്. അത് പുരുഷന് ബാധകമാണ് എന്നതുപോലെ തന്നെ സ്ത്രീക്കും ബാധകമാണ്. കാരണം രണ്ടുപേരും ഈ റമദാനിന്റെ പരിശുദ്ധിയെ ഇല്ലാതെയാക്കിയിരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ കാരണമായി അവർ പറഞ്ഞു. മൂന്നാമത്തെ കാരണമായി അവർ പറഞ്ഞു, ഇത് ഖിയാസാണ്. വഹിയ ഉഖൂബത്തുൻ തതഅല്ലഖു ബിൽജിമാ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഒരു ശിക്ഷയാണിത്. ലൈംഗിക ബന്ധം എന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശിക്ഷയാണിത്. ഏത്? ഈ കഫാറത്ത്. അത് പുരുഷനും സ്ത്രീക്കും സമമാണ്. ഏതിലെന്ന പോലെ കഹദ്ദിസിന, വ്യഭിചാരത്തിനുള്ള ഹദ്ദ് പുരുഷനും സ്ത്രീക്കും സമമാണ്. അതുപോലെ തന്നെ ഇതും പുരുഷനും സ്ത്രീക്കും സമമാണ്. മനസ്സിലായത്? വ്യഭിചരിച്ചു കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീക്കും ഒരേപോലെ തന്നെയല്ലേ? അവിവാഹിതരാണെങ്കിൽ അടി, അതല്ലെങ്കിൽ എറിഞ്ഞുകൊല്ലുക. ഇത് പുരുഷനും സ്ത്രീക്കും സമമാണ്. അതുപോലെ തന്നെ റമദാനിന്റെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലുള്ള ശിക്ഷയും പുരുഷനും സ്ത്രീക്കും സമമാണ്. മനസ്സിലായത്? അടുത്ത ഖിയാസ്, ഓരോ ഖിയാസും കൂടിയുണ്ട്. അവർ പറഞ്ഞു,
രണ്ട് വിഭാഗവും അംഗീകരിക്കുന്ന കാര്യമാണ് റമദാനിന്റെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ ആ ദിവസത്തെ നോമ്പ് എന്ത് ചെയ്യണം? കളാവ് കിട്ടണം. അത് രണ്ടുപേരും അംഗീകരിക്കുന്ന കാര്യമാണ്. കഫാറത്ത് ഇല്ല എന്ന് പറയുന്ന ആളുകളും കഫാറത്തുണ്ട് എന്ന് പറയുന്ന ആളുകളും രണ്ടുപേരും അംഗീകരിക്കുന്ന കാര്യമാണ്. കളാവ് കിട്ടൽ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. അപ്പോ കളാവിനെയും കഫാറത്തിനെയും വേർതിരിക്കാൻ പ്രത്യേകമായ തെളിവ് ഇല്ല. ഇതാണ് അടുത്ത ഖിയാസ്. ഈ അഭിപ്രായമാണ് ഇമാം മാലിക്, അബൂ സൗർ, അഹ്മദ്, അതുപോലെ ഷാഫിഇ. അദ്ദേഹത്തിന്റെ ഒരു കൗലിൽ ഷാഫിഇ ഫി അഹദി ഖൗലൈ, അതുപോലെ അസ്ഹാബു റായി. അസ്ഹാബു റായി ആരാണ്? മുന്നേ പറഞ്ഞിട്ടില്ലേ, ഇസ്ലാമിക ഫിഖ് രണ്ട് മദ്രസകളായി വേർതിരിഞ്ഞിട്ടുണ്ട്. ഒന്നേതാണ് അസ്ഹാബു റായി, രണ്ടോ അസ്ഹാബുൽ ഹദീസ്. ഒന്ന് അസ്ഹാബു റായി, ഒന്ന് അസ്ഹാബുൽ ഹദീസ്, അല്ലെങ്കിൽ മദ്രസത്തു റായി, മദ്രസത്തു അൽ ഹദീസ്. മദ്രസത്തു റായി അവർ കൂടുതൽ അസലായി സ്വീകരിച്ചത് ബുദ്ധിയെയാണ്. ഖിയാസാണ് അവരുടെ അടുക്കൽ കൂടുതൽ മുൻപിൽ നിൽക്കുക. ഹദീസ് എടുക്കും, ഹദീസ് എടുക്കില്ല എന്നല്ല. രണ്ടാമത്തെ വിഭാഗം കൂടുതൽ ഹദീസുകളുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അസ്ഹാബുൽ ഹദീസിന്റെ ആളുകളാണ് ഇമാം മാലിക്, ഇമാം ഷാഫിഇ, ഇമാം അഹ്മദ് എന്നിവർ. അസ്ഹാബുർ റഅയിന്റെ ആളുകൾ അവരുടെ ഇമാമന്മാരിൽ ഒരാളാണ് അബു ഹനീഫ. കൂഫയായിരുന്നു അസ്ഹാബുർ റഅയിന്റെ, അല്ലെങ്കിൽ മദ്രസത്തു റഅയിന്റെ തലസ്ഥാന കേന്ദ്രം കൂഫയായിരുന്നു. അതായത് അവിടെ നിന്നായിരുന്നു കൂടുതൽ റഅയിനോട് അടുത്ത് നിൽക്കുന്ന മദ്ഹബിന്റെ ആളുകൾ കൂഫയിലായിരുന്നു. ബസറയായിരുന്നു അസ്ഹാബുൽ ഹദീസിന്റെ കേന്ദ്രം. അത്ര വ്യത്യാസങ്ങളുണ്ടാവും, ചിലത് അഭിപ്രായം യോജിപ്പുണ്ടാവും. അവരുടെയൊക്കെ അഭിപ്രായം ഇതാണ്. മഹാസിരിയങ്ങളിൽ ആധുനികരായ പണ്ഡിതന്മാരിൽ ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, അവരുടെ അഭിപ്രായം ഇതാണ്. ഏത്? സ്ത്രീകൾക്കും കഫാറത്ത് വാജിബാണ്. അപ്പൊ ഈ മസല മനസ്സിലായോ? രണ്ടാമത്തെ ഖിയാസ്, ഈ രണ്ട് വിഭാഗവും യോജിക്കുന്ന കാര്യമാണ്. ഒരു പുരുഷനും സ്ത്രീയും റമദാനിന്റെ പകലിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ദിവസത്തെ നോമ്പ് നോറ്റുകൂട്ടൽ നിർബന്ധമാണ്. ഒരു രണ്ടുപേർക്കും, പുരുഷനാണെങ്കിൽ സ്ത്രീ ആണെങ്കിൽ, അന്നത്തെ നോമ്പ് പാത്തിലായി, നോമ്പ് പറഞ്ഞല്ലോ, ആ നോമ്പ് പിന്നെ നോറ്റുകൂട്ടൽ നിർബന്ധമാണ് എന്ന കാര്യം അവർ രണ്ട് വിഭാഗക്കാർ യോജിച്ച കാര്യമാണ്. ഏത്? ആദ്യം പറഞ്ഞ അഭിപ്രായങ്ങൾ, കഫാറത്ത് വേണ്ടതില്ല എന്ന് പറഞ്ഞ ആളുകളും കഫാറത്ത് വേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ആളുകളും യോജിച്ച കാര്യമാണ്, സ്ത്രീയുടെ മേൽ നോമ്പ് നോറ്റുകൂട്ടൽ നിർബന്ധമാണ്. കാരണം അവളും കൂടി സമ്മതത്തോട് കൂടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവർ രണ്ടുപേരുടെ നോമ്പ് പോയി, നോമ്പ് എന്തായാലും ഇല്ല, ആ നോമ്പ് നോറ്റുകൂട്ടൽ അവർക്ക് നിർബന്ധമാണ്. നോമ്പ് നോറ്റുകൂട്ടൽ നിർബന്ധമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ പുരുഷന് നിർബന്ധമായതുപോലെ തന്നെ ഇവൾക്കും നോമ്പ് നോറ്റുകൂട്ടൽ നിർബന്ധമാണെങ്കിൽ അതേപോലെ തന്നെയാണ് കഫാറത്തും. രണ്ടും ഒരുപോലെ തന്നെയാണ്, അത് പ്രത്യേകം വേർതിരിക്കാൻ തെളിവില്ല. അപ്പൊ അതുകൊണ്ട് ഈ അഭിപ്രായമാണ് കൂടുതൽ ശരിയെന്നാണ് അവരുടെ അഭിപ്രായം. വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ. കൂടുതൽ ശരിയാണെന്ന് നമുക്ക് തോന്നുന്ന അഭിപ്രായം അല്ലാഹു ആലം രണ്ടാമത്തെ അഭിപ്രായമാണ്. അതായത് സ്ത്രീയുടെ മേലും കഫാറത്ത് നിർബന്ധമാണ്, അവൾ സമ്മതത്തോടു കൂടി ചെയ്തതാണെങ്കിൽ. അടുത്ത മിസ്അല. ഇതിപ്പോ സമ്മതത്തോടു കൂടി ചെയ്ത സ്ത്രീയുടെ കാര്യമാണ്. സമ്മതമില്ലാതെ അൽ മുക്റഹ ഭർത്താവ് നിർബന്ധിച്ച് അത് ചെയ്യേണ്ടി വന്ന സ്ത്രീയുടെ അവസ്ഥ എന്താണ്? മൽ ലദി യജിബു അലൽ മുക്റഹതി ഔ നാസിയതി ഔ ജാഹില, മൂന്ന് അവസ്ഥകൾ ഉണ്ടാകാം. ഒന്നല്ലെങ്കിൽ അവൾ നിർബന്ധിതമാക്കപ്പെട്ടതാണ്, അവളെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ്, സ്വഭാവമായിട്ടുണ്ടാവും. ചിലപ്പോ പുരുഷൻ ചിലപ്പോ സ്ത്രീയെ നിർബന്ധിക്കാം, അപ്പൊ അവൾക്ക് തടുക്കാൻ സാധിക്കില്ല, അവൾക്കതിനെ എതിർക്കാൻ കഴിയാത്ത അവസ്ഥ വന്നേക്കാം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവളുടെ മേൽ കഫാറത്ത് നിർബന്ധമാണ്. അതല്ലെങ്കിൽ അവൾ മറന്നുപോയി, അതുമല്ലെങ്കിൽ അവൾക്ക് റമദാനിന്റെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നോമ്പ് മുറിയുമെന്ന കാര്യം അറിയില്ലായിരുന്നു, അവൾക്കറിയില്ല. ഈ മൂന്ന് അവസ്ഥകൾ. പറയട്ടെ, അവളെ നിർബന്ധിച്ചതാണ്, അല്ലെങ്കിൽ അവൾ മറന്നുപോയതാണ്, അല്ലെങ്കിൽ അവൾക്ക് അതിനെ കുറിച്ചുള്ള വിധി അറിയില്ല. ഈ വിഷയത്തിൽ രണ്ടഭിപ്രായങ്ങളുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു, അതല്ലെങ്കിൽ ഇമാം അൽ ഔസാഇ റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ അഭിപ്രായം തജിബുൽ കഫാറത്തു അലൈഹ, അങ്ങനെയാണെങ്കിലും അവളുടെ മേൽ കഫാറത്ത് നിർബന്ധമാണ് എന്നതാണ്. അത് അൽ ഇമാം അൽ ഔസാഇയുടെ അഭിപ്രായമാണ്, അവളുടെ മേൽ നിർബന്ധമാണ്. രണ്ടാമത്തെ അഭിപ്രായം, അവൾക്ക് കഫാറത്ത് നിർബന്ധമില്ല. കായിദകൾ നമ്മൾ പഠിച്ചത് കായിദയിലേക്ക് ആദ്യം പോകരുത്, ദലീലിലേക്കാണ് ആദ്യം പോകേണ്ടത്. ദലീലുണ്ടോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. കായിദയെ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ എല്ലായിടത്തും എന്ത് ചെയ്യരുത്, പെട്ടെന്ന് കായിദ തന്നെ എന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുത്. ആദ്യം ദലീൽ ആ വിഷയത്തിൽ വല്ലതും ലഭിക്കാൻ സാധ്യതയുണ്ടോ നോക്കുക, എന്നിട്ടാണ് കായിദക്കും മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ പോവാൻ പാടുള്ളൂ. അപ്പൊ രണ്ടാമത്തെ അഭിപ്രായം ഇതാണ്, അതായത് അവർക്ക് കഫാറത്ത് നിർബന്ധമില്ല. ഏതൊക്കെയായിരിക്കും തെളിവ്? ഒന്ന്, അബു ഹുറൈറയുടെ ഹദീസ്, മൻ നസിയ ഹുവ സായിമുൻ ഫഅകല ഔ ശരിബ ഫലിയുതിമ്മ സൗമഹു ഫഇന്നമ അത്അമഹു അല്ലാഹു വസഖഹു. ആ ഹദീസ് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, അത് ഇഫ്താറിന്റെ എല്ലാ കാര്യങ്ങൾക്കും നോമ്പ് മുറിക്കുന്ന ഏതൊരു കാര്യത്തിനും അത് ബാധകമാണ്. അപ്പൊ അതില് മറവി പെടും, മറവി അതിനുള്ള ഹുക്മ് ഈ ഹദീസിനുണ്ട്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഇന്നല്ലാഹ തജാവസ അൻ ഉമ്മത്തി അൽ ഖതഅ വൻ നിസ്യാന വമസ്തുക്രിഹു അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ ഉമ്മത്തിന് അബദ്ധത്തിൽ സംഭവിച്ച കാര്യങ്ങളും മറന്നുപോയി ചെയ്തതും അവർ നിർബന്ധിതരാക്കപ്പെട്ട് ചെയ്യേണ്ടി വന്ന കാര്യങ്ങളും പുറത്തു കൊടുത്തിരിക്കുന്നു. ആ ഹദീസിൽ ഇത് പെടും. അപ്പൊ ഒരു സ്ത്രീയെ നിർബന്ധിച്ചിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ച് അവൾ അത് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവളുടെ നോമ്പ്, അതിന് പകരമായി അവൾ കഫാറത്ത് കൊടുക്കേണ്ടതില്ല. ശരി, ഖളാ വിട്ടണോ? വിട്ടണോ? ഖളാ വിട്ടേണ്ടതില്ല, കാരണം അവളുടെ നോമ്പ് മുറിഞ്ഞിട്ട് പോലുമില്ല, അവളെ നിർബന്ധിച്ച് മറന്നുപോയാൽ തീരെയില്ല. അതേ ഹുക്കുമാണ് ഇവിടെ, ഖളാ ഇല്ല, അവളുടെ നോമ്പ് സഹീഹാണ്, അവൾക്ക് ആ നോമ്പിൽ തുടർന്നു പോകാം, കാരണം അവളെ നിർബന്ധിച്ചാണ്. അവളുടെ അവസ്ഥ ഏതുപോലെയാണ്? ഉറക്കത്തിൽ സ്വപ്നസ്കലനം സംഭവിച്ച അവളെ പോലെയാണ്. സ്വപ്നസ്കലനം സംഭവിച്ച ആൾക്ക് നോമ്പ് മുറിയോ? ഇല്ല. അതേപോലെ തന്നെയാണ് അവളുടെ കാര്യവും, അവളെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണ്, അവളുടെ താല്പര്യപ്രകാരം ചെയ്തതല്ല. അത് അവളുടെ നോമ്പ് മുറിക്കുക പോലുമില്ല. അപ്പൊ കലാവും വീട്ടണ്ട, നോമ്പ് സഹീഹാണ്, നോമ്പ് പൂർത്തീകരിക്കാം,
പിന്നെ കഫാറത്ത് എന്തായാലും ഇല്ല.
കഫാറത്ത് ഉണ്ട് എന്ന അഭിപ്രായം അല്ല ഇമാം ഔസാഇയുടെ അഭിപ്രായം, അത് ശരിയല്ല എന്നാണ് മനസ്സിലാകുന്നത്. വല്ലാഹു അഅലം. ഇത് മനസ്സിലായില്ലേ? ശരി. നിർബന്ധിച്ച ആളുടെ അവസ്ഥ എന്താണ്? അടുത്ത മസാല മല്ലദി അലൽ മുക്രിഹ്, ഈ പെണ്ണിനെ അത് ചെയ്യാൻ നിർബന്ധിച്ച ആളുടെ അവസ്ഥ എന്താണ്? പുരുഷനെ പുരുഷനെ സ്ത്രീകളെ നിർബന്ധിക്കോ? അപ്പൊ പുരുഷനാന്നറിയാൻ പറ്റോ? പ്രേരിപ്പിക്കാന്നറിയാ? പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ ഇഷ്ടപ്രകാരം ചെയ്യുന്നല്ലേ? അത് സ്വാഭാവികമായിട്ടും രണ്ടുപേർക്കും ബാധകമാണ്. എന്നാൽ നിർബന്ധിച്ചിട്ട് എന്തായാലും അത് പുരുഷന് ഉണ്ടാവാൻ സാധ്യതയില്ല, വളരെ ബൈദം. അങ്ങനെ ആണെങ്കിൽ അവൻ പുരുഷനാന്ന് പറയാൻ പറ്റൂല. ശരി, എന്താണ് നിർബന്ധിച്ചവന്റെ മേലുള്ളത്? ഒരു വിഭാഗം പറഞ്ഞു അലൈഹി കഫാറത്തുൻ വാഹിദ, അയാളുടെ മേലുള്ള കഫാറത്ത് മാത്രം ചെയ്താൽ മതി. അയാള് ഒരു കഫാറത്ത് മാത്രം ചെയ്യും, ഉദാഹരണത്തിന് ഒരു അടിമ സ്ത്രീയെ മോചിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ രണ്ടു മാസം തുടർച്ചയായി നോമ്പ് നോറ്റാൽ മതി, അതല്ലെങ്കിൽ അയാൾ രണ്ടു പ്രാവശ്യം രണ്ടു മാസം തുടർച്ചയായി നോമ്പ് നോക്കേണ്ടി വരും, മൊത്തത്തിൽ നാല് മാസം നോമ്പ് നോക്കേണ്ടി വരും. തുടർച്ചയായിട്ടല്ലെങ്കിൽ കൂടി രണ്ടു മാസം ആദ്യവും പിന്നെ പിന്നെ ഒരിക്കൽ രണ്ടു മാസം വീണ്ടും നോമ്പ് നോക്കേണ്ടി വരും തുടർച്ചയായിട്ട്. അപ്പൊ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം ഒരു കഫാറത്ത് മതി എന്നാണ്. ഈ അഭിപ്രായമാണ് അബു ഹനീഫ, അതുപോലെ അബു സൗർ, അതുപോലെ ഇബ്നുൽ മുൻസിർ, ഈ പണ്ഡിതന്മാർക്കൊക്കെ ഉള്ളത്. വേറൊരു വിഭാഗം പറഞ്ഞു അലൈഹി കഫാറത്താനി, രണ്ട് കഫാറത്ത് കൊടുക്കണം. മാലിക്കി മദ്ഹബിലെ പണ്ഡിതനായ ഇബ്നു അബ്ദുൽ ബറിന്റെ അഭിപ്രായം അതാണ്, നിർബന്ധിച്ചയാള് രണ്ട് കഫാറത്ത് കൊടുക്കണം. ഇതിലേതാണ് ശരിയെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായിട്ടില്ല. കൂടുതൽ ശരിയാണ് എന്ന് എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ അഭിപ്രായമാണ്, അലൈഹി കഫാറത്തുൻ വാഹിദ, ഒരു കഫാറത്തെ അവളുടെ മേൽ ഉള്ളൂ എന്ന അഭിപ്രായമാണ് ശരിയാവാൻ സാധ്യതയുള്ളത് എനിക്ക് തോന്നുന്നത്. വല്ലാഹു അഅലം. അലൈഹി കഫാറ, രണ്ട് കഫാറത്ത്, രണ്ടുപേരെ നോമ്പ് പോയി എന്നുള്ള എനിക്ക് മറ്റുള്ള കൊണ്ട് നിർബന്ധിച്ചില്ലേ, അതുകൊണ്ട്. പക്ഷെ അവളുടെ നോമ്പ് മുറിഞ്ഞിട്ടില്ല, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അതുകൊണ്ടാണ് എനിക്ക് ആദ്യത്തെ അഭിപ്രായം കൂടുതൽ ശരിയായി തോന്നുന്നത്. വല്ലാഹു അഅലം, ഞാനൊരു അഭിപ്രായം പറയാൻ ആളല്ല, എന്തായാലും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അതിൽ വ്യക്തമായ വേറെന്തെങ്കിലും തെളിവ് ലഭിക്കുകയാണെങ്കിൽ അത് അറിയിക്കുക. വല്ലാഹു അഅലം. അടുത്ത മസല, മൽ ലദി അലൈഹ ഇദാ ജമഅഹ സൗജഹ ഫിൻ നൗം, ഒരു സ്ത്രീയുമായി ഉറക്കത്തിൽ ബന്ധപ്പെട്ടു, ഭാര്യ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ഭാര്യ അറിയാതെ ഭാര്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവളുടെ മേൽ കഫാറത്ത് നിർബന്ധമാണോ? ചിലപ്പോൾ സംഭവിക്കുക, ചില സ്ത്രീകൾ നന്നായി ഉറങ്ങിപ്പോകാവുന്ന ആളുകളുണ്ട്, ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് മേൽ കഫാറത്തുണ്ടോ? ഈ വിഷയത്തിൽ ഇമാം മാലിക്കും അബൂ സൗറും പറഞ്ഞ അഭിപ്രായം അവരുടെ മേൽ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, കാരണം ഉറക്കത്തിലായതാണ്, അവരറിഞ്ഞിട്ടില്ലെങ്കിൽ. ഇല്ല അൻ തതലദ്ദ്, അവൾ അതിൽ സുഖം അനുഭവിച്ചാലല്ലാതെ. അതായത് അവൾ പിന്നെ ഉറക്കത്തിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റു, അവൾ അതിൽ സുഖം അനുഭവിച്ചാൽ അവൾക്ക് കഫാറത്ത് നിർബന്ധമാണ്. സുഖം അനുഭവിക്കുക. ശരി, തൽക്കാലം ധാരാളം മസാല എടുത്തിട്ടുണ്ട്, അധികം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറന്നുപോകും. അതുകൊണ്ട് തൽക്കാലം കൂടെ അവസാനിപ്പിക്കാം. ഇനിയും കുറച്ചധികം മസാലകൾ ഇതിലുണ്ട്. ഹദീസ് ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് കുറച്ചധികം മസാലകളുണ്ട്. പക്ഷേ അത് നമുക്ക് മഗ്‌രിബിന് ശേഷം വീണ്ടും എടുക്കാം. അല്ലാഹുമ്മ വഫ്ഖ് വസല്ലല്ലാഹു വസല്ലം വബറക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.